ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அடுத்த ஸ்ருதி நமக்கு ஒரு பிரோத்சாகனமும் தருந்தில்ல, ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ഒരു കൊള്ളരുതായ്മയ്ക്ക് ശ്രുതി പ്രോത്സാഹനം തരുന്നില്ല എന്നാണ്. നമുക്ക് ആവശ്യം നമ്മുടെ വേണ്ടാധീനങ്ങൾക്കെല്ലാം ശ്രുതിയുടെ അംഗീകാരമാണ്, അത് കിട്ടത്തില്ല. പിന്നെ ശ്രുതി പ്രോത്സാഹനം തരുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കെല്ലാം, ശ്രുതി പ്രോത്സാഹനം തരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതിനെല്ലാം ശ്രുതിയുടെ സമ്മതം, ശ്രുതി പ്രാമാണ്യം വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചോണം, പരിഹരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശ്രുതിയുടെ പ്രോത്സാഹനവും അംഗീകാരവും പ്രാമാണ്യവും എല്ലാം തരും. നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ വീഴ്ചകൾക്ക്, നമ്മുടെ പോരായ്മകൾക്ക്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശ്രുതിയുടെ അംഗീകാരമാണ്, അത് കിട്ടത്തില്ല. ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട. ശ്രുതി കാര്യങ്ങളിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. നമ്മളാണ് എപ്പോഴും കോംപ്രമൈസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോരായ്മകളോടെല്ലാം നമ്മളെപ്പോഴും സന്ധി ചെയ്ത് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രുതിക്ക് അതിന്റെ ആവശ്യമില്ല. ശ്രുതി നമ്മൾ ഒരു പോരായ്മയോടും ശ്രുതി കോംപ്രമൈസ് ചെയ്യുന്നില്ല. പറയുന്നത് സാധന ചതുഷ്ടയ സമ്പത്തി പ്രാപിക്കുക, മോക്ഷം നേടുക, ഇത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടോ അത് നമ്മൾ പരിഹരിച്ചോണം. അത് കഴിഞ്ഞ്, കാരണം അങ്ങനെയുള്ള ഒരു വഴിയല്ല ഇത്, നമ്മളിനി പറയും പഠിക്കും. ക്ഷുരസ്യ ധാര നിശിത ദുരത്യ ദുരത്യ, അടുത്ത ഭാഷ്യത്തിൽ തന്നെ പറയും. മമ മായ, എന്റെ മായ കടന്നു പോകാൻ ദുരത്യ, ശ്രുതിയും പറയുന്നുണ്ട്. ഇത് കടന്നു പോകാൻ പ്രയാസമുള്ളതാണ്. ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കാര്യം സാധിക്കാൻ പറ്റുമോ, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിലൊരർത്ഥമില്ല, ഒരിക്കലും സാധ്യമേ അല്ല. ക്ഷുരസ്യധാര എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എന്ത് പറയണം, കത്തിയുടെ വായത്തിലയിൽ നടക്കുന്നതുപോലെ ഇത് സൂക്ഷ്മമേറിയ ഒരു പണിയാണെന്ന് പറയുമ്പോൾ അത് പരമമായ സത്യം ശ്രുതി വെളിപ്പെടുത്തുന്നതാണ്. അതിന് യാതൊരു ദാക്ഷിണ്യവും ദൈവവും ഇല്ല. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ അത് ശ്രുതി അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് എന്നോട് നമുക്ക് നമ്മൾ സ്വയം തന്നെ നമ്മുടെ വീഴ്ചകളെ പോരായ്മകളെ പരിഹരിക്കുക എന്നാണ് ശ്രുതി പറയുന്നത്. അതുകൊണ്ട് ശ്രുതിയിൽ നിന്ന് യാതൊരു ദൈവം പ്രതീക്ഷിക്കേണ്ട, അത് വളരെ കർക്കശക്കാരനായ ഒരു ഗുരുവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള സന്ധിയും, നമ്മുടെ എന്തെങ്കിലും പോരായ്മകളോട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുന്ന ഒരു ചിന്താഗതിയും നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുരോഗതിക്ക് തടസ്സമായി തീരും. അടുത്ത ഒരു ചോദ്യമാണ്, വിവേകബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രിതമായ മനസ്സാകുന്ന കടിഞ്ഞാണോടും കൂടിയ മനുഷ്യൻ സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിക്കുന്നു എന്ന് ബുദ്ധാനന്ദ സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ കണ്ടു. ഇതെങ്ങനെയാണ്? വിവേകബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രിതമായ മനസ്സാകുന്ന കടിഞ്ഞാണോടും കൂടിയ മനുഷ്യൻ, അത് എന്ന്? അതുതന്നെയാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞതും. സർവവ്യാപിയായ പരമാത്മാവിന് പ്രത്യേകമായ ഉത്കൃഷ്ട സ്ഥാനം, അതാണ് ചോദ്യം. സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ടമായ സ്ഥാനം എന്ന് നമ്മുടെ ഭാഷ്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ നമുക്കൊരു ചെറിയ സംശയം വന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കാത്തതുകൊണ്ട്. സർവവ്യാപിയായ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം, അതുകൊണ്ട് ഭാഷ്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിശദീകരിച്ചു ഞാൻ പറഞ്ഞു. ആ പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ സ്വരൂപമാണ്. അതിനുവേണ്ടി ഭാഷ്യത്തിൽ ഉപയോഗിച്ച വാക്ക് സതത്വം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു സ്വരൂപം. ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. അതവിടെ വ്യാഖ്യാതാവ് വിശദീകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, വിവക്ഷിച്ചിരിക്കുന്ന അത് തന്നെയാണ് അദ്വൈത. ഇതനുസരിച്ച് നമ്മൾ വായിച്ച് ആശയക്കുഴപ്പത്തിൽ വരേണ്ട. പരമാത്മാവിന്റെ ഉത്കൃഷ്ട സ്ഥാനം സതത്വം, പരമാത്മസ്വരൂപം അതിനെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്വൈതപരമായ വ്യാഖ്യാനം അതാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, വേദമന്ത്രങ്ങൾ അർത്ഥവും ഭാഷ്യവും വ്യാഖ്യാനവും എന്നതിനുപരി അന്യം സന്ധി ലിംഗവചന വിഭക്തി പ്രത്യയ ലകാരാദി വ്യാകരണ പരിചയത്തിലൂടെ സംസ്കൃത പഠനത്തിനും പ്രാധാന്യം നൽകി പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിന് ഒരു അടിത്തറ സാധ്യമാകും വിധം വളരെ പ്രയോജനപ്രദവും ഫലപ്രദവുമായിരുന്നു ഗതവർഷത്തിലെ കഠോപനിഷത് ദ്വിജീയവല്ലിയുടെ പഠന രീതി എന്നത് കളഞ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. വേദവാണിയോടുള്ള ഞങ്ങളുടെ അത്യധികമായ താല്പര്യം പരിഗണിച്ച് അതിനനുയോജ്യമായ വിധത്തിലുള്ള ശൈലിക്ക് വേണ്ടി വീണ്ടും പ്രതീക്ഷകളും പ്രാർത്ഥനകളും കൂടി അവിടത്തേക്ക് അപേക്ഷിക്കുന്നു. അപ്പോ ഇതിന്റെ പദാർത്ഥം പിന്നെ അതിന്റെ അർത്ഥ വിശദീകരണം അത് പിന്നെ മുൻപ് കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരിക്കുന്ന, ഇപ്പോഴും അങ്ങനെയാണെന്നാണ്. പക്ഷെ അതൊന്ന് മാറിയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഓരോ പദങ്ങളുടെ അർത്ഥമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറയാം. പക്ഷെ ഈ മാറിപ്പോയ വിവരം ഞാൻ തന്നെ അറിഞ്ഞില്ല. അപ്പൊ പദങ്ങളുടെ അർത്ഥം പറയാം, പറയുന്നതിന് കുഴപ്പമില്ല വിഭക്തി. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, പിന്നെ സംസ്കൃതം പഠിക്കുന്നതിന് വേദത്തിലൂടെ സംസ്കൃതം പഠിക്കുക, അതാണ് ഈ പഠിതാക്കൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കുറച്ച് കടന്ന വഴിയാണ്. സാധാരണ സംസ്കൃതം പഠിച്ചിട്ടാണ് വേദം പഠിക്കുന്നത്. വേദത്തിലൂടെ സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതിരു കടന്ന പരീക്ഷണമാണ്. ഇന്നുവരാരും പരീക്ഷിച്ചിട്ടില്ലാത്തതാണ്. അത് ഫലപ്രദമാകും എന്നെനിക്ക് അത്ര വിശ്വാസം പോരാ. അങ്ങനെ വേദം പഠിച്ച് സംസ്കൃതം പഠിച്ചവരെ, വേദത്തിലൂടെ സംസ്കൃതം പഠിച്ചവരെ ഞാനിതുവരാരും കണ്ടുമുട്ടിയിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദയവു ചെയ്ത് സംസ്കൃതം പഠിച്ചിട്ട് വേദം പഠിക്കുക, അതായിരിക്കും പ്രായോഗികമായി വിജയിക്കുന്ന ഒരു രീതി. ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ് നമുക്ക് ഈ വേദത്തിലൂടെ സംസ്കൃതം പഠിക്കാവുന്ന പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ഒന്ന്, നമ്മുടെ സാധാരണ സംസ്കൃത ഭാഷയുടെ നിയമങ്ങളല്ല വേദത്തിലുള്ളത്, വ്യത്യാസമുണ്ട്. സംസ്കൃതത്തിൽ നല്ല വ്യുത്പത്തിയുള്ളവർക്ക് മാത്രമേ ഈ വൈദിക സംസ്കൃതം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. സാമാന്യമായി സംസ്കൃതം പഠിച്ചവർക്കും ഈ വൈദിക സംസ്കൃതവും മറ്റും മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോ നമ്മൾ ഉപനിഷത്ത് പഠനത്തിൽ സംസ്കൃത പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ ഉപനിഷത്തിലെ സംസ്കൃതത്തിനുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ സംസ്കൃത വ്യാകരണത്തിൽ തന്നെ വൈദിക ഭാഷയ്ക്ക് വേണ്ടി പ്രത്യേക വ്യാകരണമാണ്. സാധാരണ നിയമങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. പിന്നെ നമ്മളിത് പഠിച്ചു പോകുമ്പോൾ സംസ്കൃത പഠനം ഇതിനോടൊപ്പം നടക്കത്തില്ല. പിന്നെ ചില വാക്കുകളുടെ അർത്ഥം പദങ്ങൾ പിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതും ഈ വേദത്തിൽ പഠിച്ചിട്ട് അത് സാധാരണ സംസ്കൃത ഭാഷയിൽ പ്രയോഗിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവിടുത്തെ നിയമം വേറെയാണ്, അവിടുത്തെ നിയമം വേറെയാണ്. അതുകൊണ്ട് ഇതിലൂടെ സംസ്കൃത പഠനം ഇത്ര എളുപ്പമുള്ള കാര്യമില്ല. കുറച്ച് സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇതിലൂടെ അത് ആ പഠനത്തെ ഉറപ്പിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് സംസ്കൃതം നമ്മൾ പ്രത്യേകം തന്നെ പഠിക്കുക. സംസ്കൃത പഠനത്തിന് ഈ മന്ത്രങ്ങളിലൂടെ പഠിക്കുക എന്നുള്ള രീതി വിടുക, അത് പ്രത്യേകം പഠിക്കാൻ സമയം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു ഉപനിഷത്തിലെ പദങ്ങളുടെ അർത്ഥം അത് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തത്. എങ്കിലും ഞാനത് പദങ്ങളുടെ അർത്ഥം മനസ്സിലാകത്തക്ക രീതിയിൽ ഓരോ പദത്തിന്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാം. അത് സംസ്കൃത പഠനത്തിനധികം സഹായിക്കത്തില്ല. ഗീതയാണെങ്കിൽ കുറച്ചുകൂടി സഹായിക്കും, പക്ഷെ വേദമന്ത്രങ്ങൾ അത് ബുദ്ധിമുട്ടാണ്. നിയമങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് വൈദിക സംസ്കൃതം, മറ്റത് ലൗകിക സംസ്കൃതം. ഭാഷയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, വൈദികം ലൗകികം ച വൈദികവും ലൗകികവും. നമ്മൾക്ക് സാധാരണ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്നത് ലൗകിക സംസ്കൃതം. ഭാഷ്യം എന്ന് പറയുന്നത് ലൗകിക സംസ്കൃതവും. അതിലൂടെയും ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നത് പ്രയാസമാണ്. കാരണം അത് വരുന്നൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ ഭാഷയും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വള്ളി പുള്ളി വിസർഗങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മനസ്സുപോകാന്ന് വെച്ചാൽ നമുക്കിവിടെ ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു ചർച്ച ചെയ്യുന്നിടത്ത് വള്ളി പുള്ളി വിസർഗങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു ഒരു സുഖകരമായി തോന്നുന്നില്ല ആ പഠനത്തിൽ. അതിന് സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ആ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. ഭാഷ വേറെ, തത്വജ്ഞാനം വേറെ, രണ്ടും രണ്ടാണ്. ഭാഷ ഭാഷയുടേതായ രീതിയിൽ തന്നെ പഠിക്കുക, പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക. അതുകൊണ്ട് ഇതിൽ വളരെ സമയം എടുക്കേണ്ടി വരും. ഈ ഭാഷയത്തിൽ ഉള്ള പദങ്ങളൊക്കെ പിരിച്ച് അർത്ഥം പറഞ്ഞു പോയി കഴിയുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുമല്ല. നമ്മൾ എപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളുടെ പഠനത്തിൽ ഉദ്ദേശിക്കുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുക, ആശയത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഷയിലേക്കും വ്യാകരണത്തിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ ആ പഠനത്തിൻ്റെ ഒരു സുഖം നമുക്ക് നഷ്ടപ്പെടും. എന്നാലും കഴിയുന്നത്ര ഇതിൽ ഉള്ള ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. സംസ്കൃതം പ്രത്യേകം പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ മന്ത്രങ്ങളിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബുദ്ധിയുടെ വിവേകം, ബുദ്ധിയിലുണ്ടാകുന്ന വിവേകം ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് സന്മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക, എന്നാലേ ലക്ഷ്യത്തിലെത്തും എന്ന് പറഞ്ഞു. മറിച്ചാണ് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക, മനസ്സിന് നിയന്ത്രണം വിടുക, അത് വന്നു കഴിഞ്ഞാൽ സംസാരം ച അധികരിച്ചതി, സംസാരത്തെ പ്രാപിക്കും, മോക്ഷത്തെ പ്രാപിക്കും എന്നവിടെ പറയുന്നില്ല. പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും അനുവദിക്കുന്നില്ല. അക്കാര്യം ഞാൻ ഒരിക്കലും കൂടെ ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് അത് വളരെ കർക്കശമായി തന്നെ ഒരു സാധകൻ തന്റെ സാധനാ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഒരു കാലത്ത് സാധനയുടെ ഏത് സന്ദർഭത്തിലായാലും ശരി, അയാൾ എത്ര പുരോഗമിച്ചു എന്ന് സ്വയം കരുതിയാലും ശരി, ഒരു ഘട്ടത്തിലും അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിൽ ഒരിക്കലും അപ്രമാദിത്വം അവകാശപ്പെടരുത്. എനിക്ക് പശുക്കളൊന്നും പറ്റത്തില്ല എന്നൊരിക്കലും കരുതരുത്. അലംഭം ഒരിക്കലും വരരുത്. ഞാൻ അതിൻ്റെ വൈതരണികളെല്ലാം മറികടന്നു കഴിഞ്ഞു, പ്രാപ്തനായി കഴിഞ്ഞു, ഇത് മതി സാധനങ്ങളൊക്കെ, ബാക്കിയുള്ളതെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ പുരോഗമിച്ചയാളാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് സാധനയുടെ കാര്യത്തിൽ ആരും ഒരിക്കലും പാടില്ല. വ്യവഹാര മധ്യത്തിൽ നിൽക്കുമ്പോൾ പോലും ഇതിന് ആത്മീയ വ്യവഹാരത്തിന് ഭൗതിക വ്യവഹാരങ്ങൾ മറികടക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ അത് ആത്മീയ പരാജയമായിരിക്കും അങ്ങനെ വന്നാൽ സംഭവിക്കുന്നത്. അതൊന്നും അറിയത്തില്ല, തിരിച്ചറിയത്തില്ല. കാരണം വ്യവഹാരത്തിൽ മുഴുകിപ്പോകുന്നത് ആ വ്യവഹാരിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. താൻ ഏത് വഴിക്കാണ് വന്നത്, ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ രക്ഷപ്പെടുന്നതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് സത്സംഗതി പോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഭൗതിക വ്യവഹാരങ്ങളും മുഴുകുന്നത് ആധ്യാത്മികമായ പരാജയം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതാണ് സൂചിപ്പിക്കുന്നത് സംസാരം ച അധികരിച്ചതി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നു. അപ്പോൾ സാധനാപരമായ ഏറ്റവും വലിയ ഉപദേശങ്ങളാണ് ഇവിടെ ശ്രുതി നമുക്ക് തരുന്നത്. അതിനെ അതിൻ്റെ തനിമയിൽ പൂർണ്ണതയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതിന് വെള്ളം ചേർക്കാതെ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഭേദഗതികളൊന്നും വരുത്താതെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ നമ്മളതിന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. അത് ശ്രുതി എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളൊന്നും ഞാനിത് കൂട്ടിച്ചേർത്തിട്ടില്ല. ഉള്ളതിനെ ഉള്ളതുപോലെ വിശദീകരിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും ഉള്ള മോക്ഷത്തെ തടയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പുണ്യവും കിട്ടുന്നില്ല, കിട്ടാൻ പോകുന്ന മോക്ഷം കിട്ടില്ലെന്ന് പറഞ്ഞ് ആരെയും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല. ഉള്ള കാര്യം പറഞ്ഞു. പിന്നെ എല്ലാം അവരവരുടെ സൗകര്യം പോലെ ഇതിന് ഭാഷ്യങ്ങളിലിരിക്കുക. പറയുന്നത് മന്ത്രം പത്താമത്തെ മന്ത്രമാണ്. അതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ പറയുന്നത്, അധുന യത് പദം ഗന്ധവ്യം തസ്യ ഇന്ദ്രിയാണി സ്ഥൂലാനി ആരഭ്യ സൂക്ഷ്മതാരതമ്യ ക്രമേണ പൃഥ്വികാത്മതയ അധികമ കർത്തവ്യ ഇത്യേവം അർത്ഥം ഇതം ആരഭ്യതേ. തസ്യ അധികമ എന്ന് അന്വേഷിച്ചോളൂ. തസ്യ അധികമ കർത്തവ്യ അധുനാ. ഇപ്പോൾ എന്താണ് യത് പദം ഗന്ധവ്യം? ഏതൊരു പദത്തെയാണോ ഗന്ധവ്യം എന്ന് പറഞ്ഞാൽ പ്രാപ്തവ്യം അല്ലെങ്കിൽ അവഗന്ധവ്യം എല്ലാം ഒന്ന് തന്നെ. ഏതൊരു പദവിയെയാണോ അറിയേണ്ടത്, അപ്പോൾ പരമാത്മാവിന്റെ സ്ഥാനം എന്നാൽ എന്താണെന്ന് നേരത്തെ ചോദിച്ചല്ലോ. അപ്പോൾ ആ പരമാത്മാവിന്റെ സ്ഥാനത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. പരമാത്മാവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ സ്വരൂപം, വൈകുണ്ഠം, കൈലാസം എന്നും നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലല്ല. ആ പരമാത്മ സ്വരൂപത്തെ തന്നെ എന്താണ് അവഗന്ധവ്യം, സാക്ഷാത് കർത്തവ്യം, അത് സാക്ഷാത്കരിക്കേണ്ടതാണ്. തസ്യ അധികമാ, ആ പരമാത്മ സ്വരൂപത്തിന്റെ ജ്ഞാനം കർത്തവ്യം, അതാണ് കർത്തവ്യമായിരിക്കുന്നത്. ആ ജ്ഞാനം ആണ് നേടേണ്ടത്. അതിനെന്താണ് ഇന്ദ്രിയാണി സ്ഥൂലാനി ആരഭ്യ, സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളിൽ തുടങ്ങി സൂക്ഷ്മതാരതമ്യക്രമേണ, സൂക്ഷ്മതാരതമ്യക്രമത്തിൽ എന്ത് ചെയ്യണം? തത്പദം പ്രത്യേകാത്മതയാ സ്വസ്വരൂപമായി അധികമ അധികം ജ്ഞാനം കർത്തവ്യം നേടേണ്ടതാണ്. ആ പരമാത്മാവിനെ ഇവിടെ നിന്ന് ഈ സ്ഥൂലമായ തലത്തിൽ നിന്നും കടന്ന് സൂക്ഷ്മമായ തലങ്ങളിലൂടെ കടന്നുപോയി അതിന്റെ ജ്ഞാനത്തെ നേടേണ്ടതാണ്. ഇത്യേവമർത്ഥം ഇതം ആരഭ്യതേ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് അടുത്ത ഭാഗം വരുന്നതെന്ന്. പൂർവോത്തര സംഗതിയെ കാണിക്കുകയാണ്, ബന്ധത്തെ കാണിക്കുകയാണ്. അപ്പൊ പരമാത്മാവൻ തദ് വിഷ്ണുഹോ പരമം പദം, അത് വിഷ്ണുവിന്റെ പരമപദമാണെന്ന് പറഞ്ഞു. ആ വിഷ്ണുവിന്റെ പരമപദം എവിടെ? നമ്മളിപ്പോ നിൽക്കുന്ന തല എവിടെ? അപ്പൊ ഇത് വളരെ സ്ഥൂലമായ തലത്തിൽ നിന്നുകൊണ്ട് ആ വിഷ്ണുവിന്റെ പരമപദത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കടന്ന് പല സൂക്ഷ്മ തലങ്ങളിലൂടെ അവിടെ എത്തിച്ചേരണം. അതെവിടെയൊക്കെയാണ് കടന്നു പോകേണ്ടത്, ഏതിനെയാണ് പ്രാപിക്കേണ്ടത്, അറിയേണ്ടത്, അക്കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇത്യേവമർത്ഥം ഇതിനുവേണ്ടി ഇതം ആരഭ്യതെ ഈ ഭാഗം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എന്നാണ് പറയുന്നത്. അടുത്ത മന്ത്രം, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാബദ്ധ്യന ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹത പരം അവ്യക്തം വ്യക്താപുരുഷ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതി. അതിന്റെ ഭാഷ്യം, സ്ഥൂലാനി തവതിന്ദ്രിയാണി താനി യേഹി അർത്ഥേഹി ആത്മപ്രകാശനായ ആരബ്ധാനി തേഭ്യ ഇന്ദ്രിയേഭ്യ സ്വകാര്യേഭ്യ തേ പരാഹ അർത്ഥാഹ സൂക്ഷ്മാഹ മഹാന്തസ്ഥ പ്രത്യേകാത്മഭൂതാസ്ഥ സ്ഥൂലാനി താവത് ഇന്ദ്രിയാണ്. ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ്. സ്ഥൂലങ്ങളെന്ന് പറയുമ്പോൾ സൂക്ഷ്മങ്ങളായ മറ്റുള്ള അപേക്ഷിച്ചത് സ്ഥൂലങ്ങളാണ്. ഇന്ദ്രിയങ്ങളെക്കാളും സ്ഥൂലങ്ങളായ വസ്തുക്കളുണ്ട്, ഭൗതികമായ വസ്തുക്കൾ, പഞ്ചഭൂതങ്ങൾ, സ്ഥൂലഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാളും സ്ഥൂലങ്ങളാണ്. എന്നാൽ ഈ സ്ഥൂലങ്ങളായിരിക്കുന്ന ഭൗതിക വസ്തുക്കളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. എന്നാൽ അവയെക്കാളും സൂക്ഷ്മങ്ങളായ വസ്തുക്കളെ അപേക്ഷിച്ച്, തന്മാത്രകളെയും മറ്റും അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങൾ. അതാണ് സ്ഥൂലാനിതാവത് ഇന്ദ്രിയാണി എന്ന് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ്. താനി അവ ഏഹി അർത്ഥേഹി ആത്മപ്രകാശനായ ആരബ്ധാനി, ഏത് വസ്തുക്കളെ കൊണ്ടാണോ, ഏത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണോ ആത്മപ്രകാശനായ ആ അർത്ഥപ്രകാശനായ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വസ്തു വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിനായി, വസ്തുക്കൾ എന്ന് പറയും പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുന്ന ആത്മപ്രകാശനായ വിഷയപ്രകാശനായ ഏഹി അർത്ഥേഹി ആത്മപ്രകാശനായ ഏതൊരു വസ്തുക്കളെ കൊണ്ടാണോ ആ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആരബ്ധാനി ഉണ്ടാക്കപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പഞ്ചതന്മാത്രകളെ കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയത്, നിർമ്മിച്ചത്. ആ ഇന്ദ്രിയങ്ങളെ എന്തിനു നിർമ്മിച്ചു? ആ പഞ്ചഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി, അവയെക്കുറിച്ചുള്ള ബോധം ജീവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ജീവനുണ്ടാകുന്നു, അതിനുവേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തേജ്യേന്ദ്രിയേഭ്യ, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെക്കാൾ ആ ഇന്ദ്രിയങ്ങൾ എങ്ങനെയുള്ളത്? സ്വകാര്യേഭ്യ, ഭൂതകാര്യങ്ങളാണ്. സ്വകാര്യം എന്ന് വെച്ചാൽ ആ ഭൂതങ്ങളുടെ കാര്യമാണ്, തന്മാത്രകളുടെ കാര്യമാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെക്കാൾ തേ അർത്ഥാഹ പരാഹ, അർത്ഥങ്ങൾ പരങ്ങളാണ്. പരങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു സൂക്ഷ്മാഹ മഹാന്തസ്ഥ, സൂക്ഷ്മവും മഹാന്തവുമാണ്, വ്യാപികളുമാണ്, വ്യാപനശീലമുള്ളവയുമാണ്. അർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങളെ എടുക്കണം, ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളും വ്യാപന സ്വഭാവമുള്ളതുമാണ്. അത് മാത്രമല്ല, എന്താണ് പ്രത്യേക ആത്മഭൂതാസ്ഥ, ഇന്ദ്രിയങ്ങളുടെ പ്രത്യേക ആത്മാവായിരിക്കുന്നു, ഇന്ദ്രിയങ്ങളുടെ സ്വരൂപങ്ങളായിരിക്കുന്നു. ഏതുപോലെ കുടത്തിന്റെ പ്രത്യേക ആത്മാവാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നു, കുടത്തിന്റെ പ്രത്യേകാത്മാവ് ഏത്? മണ്ണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകാത്മാവായിരിക്കുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ്. കാരണം അതിൽ നിന്നാണ് അതുണ്ടായത്. ഈ കാണുന്ന സ്ഥൂലഭൂതങ്ങളല്ല സൂക്ഷ്മഭൂതങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാര്യത്തെ അപേക്ഷിച്ച് കാരണം വ്യാപകമായിരിക്കും, കുടത്തെ അപേക്ഷിച്ച് വ്യാപകമായിരിക്കും മണ്ണ്, വ്യാപകമായിരിക്കും, അത് ശ്രേഷ്ഠമായിരിക്കും, അത് സൂക്ഷ്മമായിരിക്കും. അതുതന്നെയാണ് ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സംബന്ധിച്ച്. ഏത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണോ ഇന്ദ്രിയങ്ങൾ ഉണ്ടായത്, ആ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളും വ്യാപകങ്ങളുമായിരിക്കും ആ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ. അതാണ് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞ ഇന്ദ്രിയേഭ്യ പര അർത്ഥാഹ, അർത്ഥാഹ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ്. പരമെന്നുള്ളതിന് സൂക്ഷ്മമാണ്, വ്യാപകമാണ്, മഹാൻ മഹാന്ത വ്യാപക, വ്യാപകങ്ങളാണ് പ്രത്യേകാത്മഭൂത, അവയുടെ സ്വരൂപവുമാണ്, കാര്യം കാരണസ്വരൂപമാണ് എന്ന് ചിന്തിക്കണം എന്ന് അവയെക്കുറിച്ച് മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി പ്രവർത്തിച്ച് വിഷയബോധത്തെ ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ ഈ ബഹിർമുഖമായി പ്രവർത്തിച്ച് വിഷയബോധത്തെ ഉണ്ടാക്കിത്തരുന്ന ഇന്ദ്രിയങ്ങൾക്കപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത്. അതിനപ്പുറമുണ്ട്, ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്നതോ അത്. അതെന്താണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നത്? അതാണ് സൂക്ഷ്മ തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ അർത്ഥമാണ് എന്ന് പറയും. അവിടെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഈ സ്ഥൂലഭൂതങ്ങളെടുക്കരുത്, മറിച്ച് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ എടുക്കണം. അത് നമ്മൾ സാധനം പഠിക്കുമല്ലോ, തന്മാത്രകൾ, ആ തന്മാത്രകൾ പഞ്ചീകരണം സംഭവിച്ചു, വേറൊരു പ്രക്രിയ അനുസരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ആ പഞ്ചീകരണം കൊണ്ട് സ്ഥൂലഭൂതങ്ങളുണ്ടായി എന്നാണ് പറയും. ആ തന്മാത്രകൾ കൂടി ചേർന്ന് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതെല്ലാം ഉണ്ടായി എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ തലത്തിലാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്കും കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങൾ ഇന്ദ്രിയങ്ങൾക്കപ്പുറമാണ് എന്ന് പറയുന്നു. അതാണ് ഇന്ദ്രിയേഭ്യ പരഹ്യർത്ഥാഹ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം. തേഭ്യോപി അർദ്ധേഭ്യശ്ച പരം സൂക്ഷ്മതമം സൂക്ഷ്മതരം മഹർ പ്രത്യേകാത്മഭൂതം ച മനഃ. അത്യധികം സൂക്ഷ്മമായ ആത്മതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നും സ്ഥൂലമായ തലത്തിൽ നിന്നും പിന്നിലേക്ക് സൂക്ഷ്മമായി ചിന്തിക്കുന്നതിന് ഉള്ള വഴി കാണിച്ചു തരികയാണ് ഈ മന്ത്രങ്ങൾ. പിന്നിലേക്ക് ചിന്തിക്കുക, തേഭ്യോപി അർദ്ധേഭ്യശ്ച, ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന തന്മാത്രകളെക്കാളും പരം, അതിന് വ്യാഖ്യാനിക്കുന്ന സൂക്ഷ്മതരം എന്ന് പറഞ്ഞാൽ മഹത്, നേരത്തെ പറഞ്ഞതുപോലെ വ്യാപകമാണ്. പ്രത്യേകാത്മഭൂതം, അതിന്റെ സ്വരൂപമായിരിക്കുന്നു മനഃ, മനസ്സ്. അതിനും അതിന്റെയും പ്രത്യേകാത്മാവായിരിക്കുന്നു മനസ്സ്, ഇന്ദ്രിയങ്ങളുടെയും പ്രത്യേകാത്മാവായിരിക്കുന്നു മനസ്സ് എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ ആത്മാവാകുന്ന എങ്ങനെ മനസ്സ്? ഇന്ദ്രിയങ്ങളെക്കാൾ അതെങ്ങനെ വ്യാപകവും സൂക്ഷ്മമാകുന്നു? ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കാണുകയും കേൾക്കുകയും ശബ്ദിക്കുകയും രുചിക്കുകയും മണക്കുകയും എല്ലാം ചെയ്യുന്ന ഈ ഇന്ദ്രിയങ്ങൾ, ഇതിനേക്കാൾ എങ്ങനെ സൂക്ഷ്മമാകുന്നു മനസ്സ്? അത് വിശദീകരിക്കേണ്ടടുത്ത് ഇവിടെ മനസ്സെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ എടുക്കണം മനഃശബ്ദവാച്യം, മനസ്സ് ആരംഭകം ഭൂതസൂക്ഷ്മം. മനസ്സെന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത് മനസ്സെന്ന് പറയുന്നത് പഞ്ചഭൂതം ആത്മകമാണത്, പഞ്ചഭൂതം തന്നെ. അപ്പം മനസ്സിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെ എടുക്കേണ്ടത് മനസ്സെന്നുള്ളതുകൊണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാല് ആ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം എന്ന് പറയാൻ പറ്റും. അങ്ങനെ മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ്, സൂക്ഷ്മഭൂതങ്ങളെന്നേ ഉള്ളൂ. അത് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നതും സൂക്ഷ്മഭൂതങ്ങൾ തന്നെ. ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് സൂക്ഷ്മഭൂതങ്ങളാണ്, ഈ മനസ്സും സൂക്ഷ്മഭൂതങ്ങളാണ്. അർത്ഥങ്ങൾ എന്ന് പറയുന്ന സൂക്ഷ്മഭൂതങ്ങളെക്കാളും മനോരൂപത്തിലുള്ള സൂക്ഷ്മഭൂതങ്ങൾ പരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അങ്ങനെ പറയാൻ കാരണം, ആ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ്, ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ്, അതാണ് കാരണം. അല്ല, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് പരം സൂക്ഷ്മം എന്ന് ഇവിടെ രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാരണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞിടത്ത് അവിടെ ഇന്ദ്രിയങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളെ, സൂക്ഷ്മഭൂതങ്ങളെയാണ് പറഞ്ഞത്. അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് എന്ന് പറയുന്നിടത്ത് അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, മനസ്സെന്ന് പറയുമ്പോൾ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയാൻ കാരണം ആ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് സൂക്ഷ്മവും വ്യാപകവും എന്ന് പറഞ്ഞത്. ഈ പറയുന്നതെല്ലാം സൂക്ഷ്മഭൂതങ്ങളെക്കുറിച്ചാണ്, സ്ഥൂലമായ വസ്തുക്കളെക്കുറിച്ചല്ല. ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മഭൂതങ്ങളാണ്, ഇന്ദ്രിയങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നവ അത് സൂക്ഷ്മഭൂതങ്ങളാണ്. മനസ്സ് അത് സൂക്ഷ്മഭൂതമാണ്, കാരണം മനസ്സ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സൂക്ഷ്മഭൂതങ്ങളെ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കുടം മണ്ണാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും, അപ്പോൾ മണ്ണെന്താ എന്ന് ചോദിച്ചാൽ മണ്ണും മണ്ണ് തന്നെയാണ്, കുടവും മണ്ണ് തന്നെയാണ് എന്ന് പറയുന്നവരാണ് ഈ പറയുന്നത്. കുടം എന്താണ്? മണ്ണ്. അപ്പോൾ മണ്ണെന്താണ്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് മണ്ണ് തന്നെയാണ് എന്ന് പറയുന്നവരെ ഇവിടെ പറയുകയാണ്. പക്ഷെ വ്യത്യാസമാണ്, കുടം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സ്ഥൂലമായി ചിന്തിക്കുന്നു, മണ്ണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വസ്തു ഒന്ന് തന്നെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കുന്നു. കുടം എന്നുള്ള കാര്യത്തെ വിട്ടിട്ട് മണ്ണ് എന്നുള്ള കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം മണ്ണിനെ തന്നെ കാര്യരൂപത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കുടം എന്നും കാരണരൂപത്തിൽ ചിന്തിക്കുമ്പോൾ മണ്ണ് എന്നും പറയുന്നു. ആ തരത്തിലാണ് ഇവിടെ ഇന്ദ്രിയം, അർത്ഥം, മനസ്സ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ, ഒരേ സൂക്ഷ്മഭൂതങ്ങൾ തന്നെ, അവസ്ഥാന്തരങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. കാര്യരൂപത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളതിനെ മൂന്നായി പറയുന്നു, ഇന്ദ്രിയം, അർത്ഥം, മനസ്സ്. ഇനി പറയാൻ പോകുന്നുണ്ട് ബുദ്ധിയും മറ്റും. അതിന്റെ കാരണരൂപത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് സൂക്ഷ്മ ഭൂതങ്ങൾ എന്നും വിവിധ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മഭൂതങ്ങൾ എന്ന് ചിന്തിക്കുന്നു. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്, ഭൂതസൂക്ഷ്മം. മനസ്സിനും കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മം എങ്ങനെ? സങ്കല്പ വികല്പാദി ആരംഭകത്വ, സങ്കല്പ വികല്പാദി രൂപത്തിലുള്ള മനസ്സിനും കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ അതിന്റെ ആരംഭക കാരണമാണ്.